യെശയ്യാ പ്രവചനം 13 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിന് ചുറ്റുമുള്ള 9 ജാതീയ രാജ്യങ്ങളിൽ വരുന്ന ഭാരത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. ഭാരങ്ങൾ എന്നതുകൊണ്ട് കഷ്ടങ്ങൾ, ന്യായവിധികൾ, അല്ലെങ്കിൽ ദൈവമയക്കുന്ന ശിക്ഷ എന്നാണ് അർത്ഥമെന്ന് നാം കണ്ടു. ബാബേലിന്മേൽ വന്ന ഭാരത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത്. 15 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ന്യായവിധികളെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. 15, 16 അധ്യായങ്ങളിൽ മോവാബിന്മേൽ വരുന്ന ഭാരത്തെക്കുറിച്ചാണ് പറയുന്നത്. 13 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്ന 11 ശിക്ഷകളിൽ അല്ലെങ്കിൽ കഷ്ടങ്ങളിൽ മൂന്നാമത്തേതാണ് ഇവിടെ നാം കാണുന്നത്. 15, 16 അധ്യായങ്ങളിൽ ആദ്യത്തെ ലോകമഹാശക്തിയായി വിശേഷിപ്പിക്കപ്പെട്ട ബാബേലിനെ കുറിച്ച് പറയുവാനും 2 അധ്യായം മാത്രമേ എടുത്തിട്ടുള്ളൂ. താരതമ്യേ ചെറുതെന്ന് തോന്നുന്ന അപ്രസക്തമായിരിക്കുന്ന മോവാബിനെക്കുറിച്ചും അത്രയും തന്നെ സമയമെടുത്ത് അല്ലെങ്കിൽ അധ്യായമെടുത്ത് സംസാരിച്ചത് ആശ്ചര്യമായി തോന്നാമല്ലേ. എന്നാൽ യെശയ്യാവിന്റെ കാലത്തിന് മുമ്പ് ദാവീദിന്റെ കാലത്ത് മോവാബ് വളരെ വലുതും പ്രധാനപ്പെട്ടതുമായ ഒരു രാജ്യമായിരുന്നു. മോവാബ് അല്ലെങ്കിൽ മോവാബ്യർ ആരെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. വളരെ മ്ലേച്ഛമായ ഒരു ബന്ധത്തിലൂടെ ഉണ്ടായ ഒരു വർഗമാണ് മോവാബ്. അതെ, ലോത്തിന് തന്റെ മൂത്ത പുത്രിയിൽ അവിഹിത ബന്ധത്തിൽ കൂടി ഉണ്ടായ ജനതയാണ് മോവാബ്യർ. ഈ ബന്ധത്തിലുണ്ടായ മകനായ മോവാബാണ് മോവാബ്യരുടെ പിതാവ്. ഈ ജനം നിരന്തരം ഇസ്രായേൽ ജനത്തിന്റെ ശത്രുക്കളായി തീർന്നു. അവരുടെ രാജാവായിരുന്ന ബാലാക്കാണ് ഇസ്രായേലിനെ ശപിക്കുവാൻ പ്രവാചകനായ ബിലയാമിനെ കുലുക്കി വിളിച്ചത്, ഓർക്കുന്നില്ലേ. ഇസ്രായേൽ മക്കൾ മോവാബ് ദേശത്തു കൂടി കടന്നുപോയപ്പോൾ അവർ ഭയപ്പെട്ടു എന്നതാണ് കാരണം. രൂത്തിന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ ആ മനോഹരമായ കഥയിൽ ഒരു മോവാബ്യ പെൺകുട്ടിയെ പറയുന്നതായി നാം കാണുന്നത്. രൂത്ത്, ഈ മോവാബ്യ പെൺകുട്ടി വളരെ നല്ലവളായിരുന്നു. മോവാബിലുള്ള നല്ലവരായ ഏതാനും ചിലരിൽ ഒരാളായിട്ടാണ് രൂത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദാവീദും ഭാഗികമായി ഒരു മോവാബ്യനായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ലുണ്ടോ? കാരണം ദാവീദിന്റെ പിതാവായ ഇശായി ബോവസിന്റെയും രൂത്തിന്റെയും മകനായ ഓബേദിന്റെ പിന്തുടർച്ചക്കാരനായിരുന്നു. ദാവീദിന് മോവാബ് ദേശത്ത് ചാർച്ചക്കാരുണ്ടായിരുന്നു. ഷൌൽ ദാവീദിനെ പിടിപ്പാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാവീദ് തന്റെ അപ്പനെയും അമ്മയെയും മോവാബിലാണ് കൊണ്ടുപോയി പാർപ്പിച്ചത് എന്ന് നാം കാണുന്നുണ്ട്. ഇന്ന് മോവാബ് രാജ്യം അപ്രത്യക്ഷമായിരിക്കുന്നു, അങ്ങനെ ഒരു രാജ്യമില്ല. എന്നാൽ ഇന്നത്തെ മോവാബ്യർ വാസ്തവത്തിൽ ആരാണ്? അതെ, ഇതിനൊരു ആത്മീയ അർത്ഥമുണ്ട്. ദൈവമക്കൾ എന്ന് അവകാശപ്പെടുകയും എന്നാൽ ദൈവവുമായി വ്യക്തിപരമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരെയാണ് മോവാബ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവമക്കൾ എന്ന് അവകാശപ്പെടുകയും എന്നാൽ ദൈവവുമായി വ്യക്തിപരമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരെയാണ് മോവാബ് കാണിക്കുന്നത്. എബ്രായ ലേഖനം 12:8 വാക്യത്തിൽ നാം വായിക്കുന്നു, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലുടയന്മാരത്രേ. ഫെലിക്സിനെയും ഫെസ്തോസിനെയും പോലെ മോവാബ്യരും ദൈവരാജ്യത്തിൽ നിന്നും അകന്നവരല്ലായിരുന്നു. എന്നാൽ ഒരിക്കലും അവർ അതിൽ പ്രവേശിച്ചില്ല. അവർ ദൈവജനത്തിന്റെ അയൽക്കാരായിരുന്നു. എന്നാൽ അവർ ഒരിക്കലും ദൈവത്തെ അനുഗമിക്കുന്നവരായിരുന്നില്ല. അതുമൂലം ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാൻ കഴിയുന്ന അനുഗ്രഹങ്ങളൊന്നും അവർക്ക് ലഭിച്ചിരുന്നുമില്ല. ആധുനിക മോവാബ്യർ നമ്മുടെ കൂട്ടങ്ങളിലുമുണ്ട്. അവർ വിശ്വാസികളായി അഭിനയിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നു. അവരെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ 2 തിമൊഥെയോസ് 3:5 വാക്യത്തിൽ പറഞ്ഞത്, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക എന്ന്. യൂദായുടെ ലേഖനം 16 അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ വമ്പു പറയുന്നു. കാര്യസാധ്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. ആധുനിക മൊവാബ്യർ ദൈവഭക്തരല്ലെങ്കിലും അപ്രകാരം നടിക്കുന്നവരാണ്. അവർ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുമെന്ന് ചിന്തിച്ച് മുഖസ്തുതിയുടെ വാക്കുകൾ പറയുന്നവരാണ്. എന്നാൽ യാതൊന്നും കിട്ടുകയില്ലെന്ന് കണ്ടാൽ ഉടൻ അവർ നിങ്ങളെ വിട്ടുപോവുകയും ചെയ്യും. മോവാബ്യരെ ഒരിക്കലും ഇസ്രായേലർക്ക് വിശ്വസിക്കുവാൻ കഴിയുമായിരുന്നില്ല. അവർ ചതി കാണിക്കുന്നവരായിരുന്നു എന്നാണ് നാം കാണുന്നത്. മോവാബിന് വന്ന് ഭവിക്കുവാൻ പോകുന്ന നാശത്തെക്കുറിച്ചാണ് 15-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം കാണുന്നു, മോവാബിനെക്കുറിച്ചുള്ള പ്രവാചകം, ഒരു രാത്രിയിൽ മോവാബിലെ 6 പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു. ഒരു രാത്രിയിലെ മോവാബിലെ കീർ പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു. ഒരു രാത്രിയിൽ, അതെ, മോവാബിന്റെ നാശം പെട്ടെന്നാണ് സംഭവിച്ചത്. ദേശത്ത് ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് എത്ര പെട്ടെന്നാണ് ഉണ്ടായതെന്ന് ചൂണ്ടിക്കാണിക്കുന്നതിനായി ഒരു രാത്രിയിൽ എന്ന ശൈലി ആവർത്തിച്ച് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതായി കാണുന്നു. കൊടുങ്കാറ്റ് രാത്രിയിൽ ഉണ്ടായി. അവളുടെ വിലാപത്തിന്റെ രാത്രി ഒരിക്കലും അവസാനിച്ചതുമില്ല. പറഞ്ഞറിയിക്കാൻ പറ്റാത്തതും അവിശ്വസനീയവുമാം വിധം അശൂർ ഈ ജാതിയെ നശിപ്പിച്ചു കളഞ്ഞു. അവർ മോവാബിനെ ഭൂമിയുടെ മുഖത്ത് നിന്ന് തുടച്ചു മാറ്റിയെന്ന് പറയാം. ചാവുകടലിൽ നിന്ന് തെക്ക് കിഴക്ക് ഏകദേശം 10 മൈൽ ദൂരത്ത് പർവ്വത മുകളിലുള്ള ഖെറാഖ് പട്ടണമാണ് കീർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. 2-ാം വാക്യം ഇനി നോക്കിക്കേ. ബയ്യിത്തും ദീബോനും കരയേണ്ടതിന് പൂജാഗിരികളിൽ കയറിപ്പോയിരിക്കുന്നു. നെബോവിലും മെദബയിലും മോവാബ് നിലവിളിക്കുന്നു. അവരുടെ തലയൊക്കെയും മൊട്ടയടിച്ചും താടിയൊക്കെയും കത്തിരിച്ചും ഇരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന പട്ടണങ്ങളും സ്ഥലങ്ങളുമെല്ലാം യെശയ്യാവിന്റെ കാലത്ത് മോവാബ് ദേശത്തുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അതും പ്രസക്തമായ പട്ടണങ്ങളായിരുന്നിരിക്കാം. മോവാബിയർ ദൈവത്തെ അറിയുന്നവരാകുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും തങ്ങൾ ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജാതികളുടെ ദേവന്മാർക്ക് പ്രതിഷ്ഠിച്ച ദേവാലയങ്ങളിൽ അവർ തങ്ങളുടെ സമയം ചെലവഴിച്ചതുകൊണ്ട് ഈ പട്ടണങ്ങളെല്ലാം നശിപ്പിക്കപ്പെടുവാൻ പോകുകയാണ് എന്നത്രേ പ്രവാചകൻ ദൈവശബ്ദം അവരെ അറിയിക്കുന്നത്. 3-ാം വാക്യം നോക്കിക്കേ. അവരുടെ വീഥികളിൽ അവർ രട്ടുടുത്ത് നടക്കുന്നു. അവരുടെ പുരമുകളിലും വിശാല സ്ഥലങ്ങളിലും എല്ലാവരും മുറയിട്ട് കരയുന്നു. യെശയ്യാവിന്റെ കാലത്ത് അതൊരു സമ്പന്ന രാജ്യമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ന്യായവിധി അതിന്മേൽ വരികയാണ് ചെയ്തത്. മോവാബിനെക്കുറിച്ച് പ്രവാചകന്റെ സഹതാപം നാം തുടർന്ന് കാണുന്നു. യെശയ്യാ പ്രവാചകൻ പോലും ദുഃഖിക്കത്തക്ക വിധത്തിൽ മോവാബിന്മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി അത്ര കഠിനമായിരുന്നു. 5-ാം വാക്യം നോക്കിക്കേ. എന്റെ ഹൃദയം മോവാബിനെക്കുറിച്ച് നിലവിളിക്കുന്നു. അതിലെ കുലീനന്മാർ സോവാരിലേക്കും എഗ്ലത്ത് സെലീഷ്യയിലേക്കും ഓടിപ്പോകുന്നു. ലൂഹത്തിലേക്കുള്ള കയറ്റത്തിൽ കൂടി അവർ കരഞ്ഞും കൊണ്ട് കയറി ചെല്ലുന്നു. ഹോരനായമയിലേക്കുള്ള വഴിയിൽ അവർ നാശത്തിന്റെ നിലവിളി കൂട്ടുന്നു. മോവാബ് ഇസ്രായേലിന്റെ ശത്രുവായിരുന്നുവെങ്കിലും അവരുടെ മേൽ വന്ന ദൈവ ന്യായവിധിയുടെ കാഠിന്യം നിമിത്തം യെശയ്യാവിന്റെ ഹൃദയം പോലും അലിഞ്ഞുപോയി എന്ന് നാം കാണുന്നു. ദൈവത്തിന്റെ മനസ്സാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ജനങ്ങൾ പാപം ചെയ്യുന്നുവെങ്കിലും ദൈവം ഇന്നും അവരെ സ്നേഹിക്കുന്നു. പാപം ചെയ്യുക മൂലം നമുക്ക് തന്നെ നാം ദോഷം വരുത്തി വെക്കുകയാണ്. നാം അപ്രകാരം അജ്ഞത കാട്ടുമ്പോൾ ദൈവത്തിന് നമ്മോടുള്ളത് ദേഷ്യത്തെക്കാൾ ഉപരി സഹതാപമാണ്. നാം അവങ്കിലേക്ക് തിരിയുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവം ഇന്നും നമ്മോട് കരുണ കാണിക്കുവാൻ തയ്യാറാണ്. ഇത് തന്നെയാണ് യെശയ്യാവും പറയുന്നത്. ഈ ജനം ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവം ഇന്നും അവരോട് കരുണ കാണിക്കുവാൻ തയ്യാറാണ്. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മോവാബ് ദേശത്തിലുണ്ടായ നാശത്തിന്റെ വിശദീകരണമാണ് ലഭിക്കുന്നത്. അത് അക്ഷരീകമായി നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം അവർക്ക് വേണ്ടി കരുതിയിരിക്കുന്ന കരുണയുടെ ഭാഗഭാക്കുകളാകുവാൻ ദൈവം മോവാബ്യരെ അന്തിമമായി വിളിക്കുന്നത് അത്രേ 16-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നാം കാണുന്നത്. ഞാൻ 16-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കട്ടെ. നിങ്ങൾ ദേശാധിപതിക്ക് വേണ്ടിയുള്ള കുഞ്ഞാടുകളെ സേലയിൽ നിന്ന് മരുഭൂമി വഴിയായി സിയോൻ പുത്രിയുടെ പർവ്വതത്തിലേക്ക് കൊടുത്തയപ്പീൻ. ഇസ്രായേലിലെ യാഗപീഠത്തിൽ യാഗം കഴിക്കുവാൻ മോവാബിൽ നിന്നും ഒരു ആട്ടിൻകുട്ടിയെ ഇസ്രായേലിലേക്ക് അയക്കേണ്ടത് ആവശ്യമായിരുന്നു. ക്രിസ്തുവിനെ ശരിയായി ചിത്രീകരിക്കുന്ന യാഗമൃഗമാകുന്നു ആട്ടിൻകുട്ടി. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവർ ഒരു ആട്ടിൻകുട്ടിയെ അയച്ചാൽ ഇസ്രായേലിന്റെ ദൈവത്തെ അവർ അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. പക്ഷേ അവർ ആട്ടിൻകുട്ടിയെ ഇസ്രായേലിലേക്ക് അയച്ചില്ല. ദൈവം മുൻപാകെ തങ്ങൾ പാപികളെന്നോ തങ്ങൾ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കേണ്ടവരാകുന്നു എന്നോ അംഗീകരിക്കാതെ ഭക്തി നടിക്കുന്നവരായിരിക്കാനാണ് മോവാബ്യർ ആഗ്രഹിച്ചിരുന്നത്. അതായിരുന്നു മോവാബ്യരുടെ വലിയ പാപം, ഭക്തി നടിക്കുക. ഇന്നും ദൈവം വെറുക്കുന്ന ഒരു പാപമാകുന്നു ഭക്തി ഇല്ലാതിരിക്കുമ്പോൾ ഭക്തി ഉണ്ട് എന്ന് കാണിക്കുവാൻ ശ്രമിക്കുന്ന ആ ശ്രമം, ആ നാട്യം. അഞ്ചാം വാക്യം നോക്കിക്കേ. അങ്ങനെ ദയയാൽ സിംഹാസനം സ്ഥിരമായി വരും, അതിന്മേൽ ദാവീദിന്റെ കൂടാരത്തിൽ നിന്ന് ഒരുത്തൻ ന്യായപാലനം ചെയ്തും ന്യായതൽപരനായും നീതി നടത്തുവാൻ വേഗതയുള്ളവനായും നേരോടെയിരിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 15 അധ്യായത്തിൽ യാക്കോബ് സൂചിപ്പിച്ചിരിക്കുന്നത് ദാവീദിന്റെ കൂടാരം വീണുപോയി എന്നാണ്. എന്നാൽ ദൈവം ജാതികളെ സഭയിലേക്ക് വിളിച്ചു ചേർത്ത ശേഷം ദാവീദിന്റെ കൂടാരം വീണ്ടും പണിയും. അതിനെക്കുറിച്ചാണ് യെശയ്യാവ് ഇവിടെ പറയുന്നത്. ഇനിയും മോവാബിന്റെ അഹങ്കാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു നോക്കാം. ആറാം വാക്യം, ഞങ്ങൾ മോവാബിന്റെ ഗർവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അവൻ മഹാഗർവിയാകുന്നു. അവന്റെ നിഗളത്തെയും ഡംഭത്തെയും ക്രോധത്തെയും വ്യർത്ഥ പ്രശംസയെയും കുറിച്ചും കേട്ടിട്ടുണ്ട്. ദൈവം വാഗ്ദത്തം ചെയ്തതായ കരുണ തള്ളിക്കളയത്തക്ക വിധം മോവാബിന്റെ നിഗളം വർദ്ധിച്ചിരുന്നു. ആ കാരണത്താൽ ദൈവത്തിന് മോവാബ്യരെ ത്യജിക്കുകയും അവരെ ന്യായം വിധിക്കുകയും ചെയ്യേണ്ടതായി വന്നു. ദൈവം അവരെ വിടുവിക്കുമായിരുന്നു, എന്നാൽ അവർ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് പകരം തങ്ങളുടെ സ്വന്ത നീതിയിലേക്കാണ് തിരിഞ്ഞത്. സ്വയനീതിയിൽ ആശ്രയം വയ്ക്കുന്നവർ ദൈവത്തിന്റെ ന്യായവിധിക്കിരയായിത്തീരും എന്ന് മോവാബിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം സ്വന്ത നീതിയിൽ ആശ്രയം വെക്കരുത്. നാം ഏതാണ്ട് ചെയ്തിട്ടാണ് ദൈവം നമ്മെ അംഗീകരിക്കുന്നത് എന്നുള്ള മനോഭാവം തെറ്റാണ്. നമ്മുടെ നീതി പ്രവർത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെയാകുന്നു എന്നത്രേ ഈ പ്രവാചകൻ പറയുന്നത്. അതിനു പകരം ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി ഒരുക്കിയിരിക്കുന്ന നീതീകരണത്തിന്റെ മാർഗമാണ് നാം വിശ്വാസത്താൽ അംഗീകരിക്കേണ്ടത്. ന്യായവിധിയുടെ നിവൃത്തി 3 വർഷത്തിനുള്ളിൽ എന്നത്രേ അടുത്ത വാക്യത്തിൽ പറയുന്നത്. 13-14 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ഇതാകുന്നു യഹോവ പണ്ട് തന്നെ മോവാബിനെ കുറിച്ച് അരളി ചെയ്ത വചനം. ഇപ്പോൾ യഹോവ അരളി ചെയ്യുന്നതോ കൂലിക്കാരന്റെ ആണ്ടുപോലെയുള്ള 3 ആണ്ടിനകം മോവാബിന്റെ മഹത്വം അവന്റെ സർവ മഹാപുരുഷാരത്തോടും കൂടെ തുച്ഛീകരിക്കപ്പെടും. അവന്റെ ശേഷിപ്പ് അത്യല്പവും അഗണ്യവും ആയിരിക്കും. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം ജാതികളോട് ഇടപെടുമ്പോൾ ദൈവം ഒരു കലണ്ടർ ഉപയോഗിക്കുന്നു. എന്നാൽ സഭയുമായുള്ള തന്റെ ഇടപാടിൽ ദൈവം ഒരിക്കലും ഒരു കലണ്ടർ ഉപയോഗിക്കുന്നില്ല. 3 വർഷത്തിനുള്ളിൽ മോവാബ്യർ നശിപ്പിക്കപ്പെടേണ്ടിയിരുന്നു. അതെ, 3 വർഷത്തിനുള്ളിൽ ഈ ജാതിയെ നശിപ്പിക്കുവാൻ ദൈവം അശൂരനെ ഉപയോഗിച്ചു. അവരുടെ നികളം നിമിത്തം ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ വരികയാണ് ചെയ്തത്. അരുണോദയ പുത്രനായ ലൂസിഫറും നികളിക്കുകയാണ് ചെയ്തത്. അവൻ തന്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനത്തെക്കാൾ ഉയരത്തിൽ വെച്ചു. അവൻ തന്റേതായ രാജ്യം സ്ഥാപിക്കുന്നതിനും ദൈവത്തിൽ നിന്നും വേർപെട്ടിരിക്കുന്നതിനും താൽപ്പര്യപ്പെട്ടു. ദൈവത്തിന്റെ വചനം ത്യജിക്കുകയും അവന്റെ വെളിപ്പാടിനെ ത്യജിക്കുകയും ചെയ്യുന്നത് നികളം മൂലമാണ്. ദൈവത്തിന്റെ വചനത്തോട് ഇന്നൊരു ആദരവുമില്ലാത്ത ജനങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഭാവം വാസ്തവത്തിൽ സഹതാപത്തിൻ്റെതായിരിക്കണം. കാരണം അവർ ചെയ്യുന്നതും മോവാബ്യർ ചെയ്തതും ഒരുപോലെയാണ്. പലർക്കും സ്വയമായി രക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള താല്പര്യമാണുള്ളത്. രക്ഷ സമ്പാദിക്കുവാൻ എന്തെങ്കിലും ചെയ്യുന്നത് മനുഷ്യന്റെ നികളത്തിന് തെളിവായ പ്രവൃത്തിയാണ്. നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്ന് വചനത്തിൽ നാം വായിക്കുന്നു. മനുഷ്യഹൃദയത്തിലെ അഹങ്കാരമാണ് യഥാർത്ഥ പ്രശ്നം. മോവാബിന്മേൽ ദൈവ ന്യായവിധി വന്നു എന്ന് നാം കാണുന്നു. ഇന്നും പൂർണമായി ഈ ദേശം ഓർമ്മയിൽ നിന്നും മാഞ്ഞുപോയിരിക്കുന്നുവെങ്കിലും അത് നമ്മോടൊരു ദൂത് അറിയിക്കുന്നു. അതെ, സദൃശവാക്യങ്ങൾ 16:18 പറയുന്ന നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം എന്നുള്ള ആ വലിയ ദൂത് മോവാബ് നമ്മെ അറിയിക്കുകയാണ്. മോവാബിന്റെ ചരിത്രം ഈ സത്യത്തിന് തികഞ്ഞ തെളിവായിരിക്കുന്നു. ഇനിയും 17-18 അധ്യായങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദമ്മശേക്ക്, എഫ്രീം, കൂശിലെ നദികൾക്കരികെയുള്ള ദേശം എന്നിവയുടെ മേൽ വരുന്ന ഭാരത്തെക്കുറിച്ചാണ് 17-18 അധ്യായങ്ങളിൽ നാം കാണുന്നത്. ദമ്മശേക്കിന്റെയും എഫ്രീമിന്റെയും ഭാരം സിറിയയിലെ അതായത് അരാമിലെ പ്രധാന പട്ടണമായിരുന്നു ദമശക് അഥവാ ദമസ്കാസ്. ഇന്നും അത് അങ്ങനെ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജീവിക്കുന്ന പട്ടണം എന്ന് പലരും അതിനെ വിളിക്കാറുണ്ട്. ഇത് മറ്റു പലരും അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ദമശക്കിനെ കുറിച്ച് അങ്ങനെ ഒരു പറച്ചിലുണ്ട്. മറ്റേത് പട്ടണത്തെക്കാളും അധികം ദമശക്ക് പലപ്പോഴും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് വീണ്ടും ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വന്നു എന്ന് നാം കാണുന്നു. ഈ 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ദമശക് ആ ദേശത്തെ മുഴുവനായി സൂചിപ്പിക്കുന്നു. ഇസ്രായേലിലെ ഒരു ഗോത്രത്തിന്റെ പേരാണ് എഫ്രയീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു പട്ടണത്തിന്റെ പേരുമാണ്, മാത്രമല്ല ഒരു പർവ്വതത്തിന്റെ പേരും ഒരു വ്യക്തിയുടെ പേരും കൂടിയാണ്. ഇസ്രായേലിലെ വടക്കേ ദേശത്തെ 10 ഗോത്രങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് എഫ്രയീം എന്ന തിരുവചനത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാർ ഈ വിധത്തിലാണ് ഈ പേര് ഉപയോഗിച്ചിട്ടുള്ളത്. ഉദാഹരണമായി ഹോശേയ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നു, ഇസ്രായേൽ ദുശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ദുശാഠ്യം കാണിച്ചാൽ യഹോവ അവരെ ഒരു വിശാല സ്ഥലത്ത് കുഞ്ഞാടിനെ പോലെ മേയിക്കുമോ? എഫ്രയീം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു. അതുകൊണ്ട് യെശയ്യാപ്രവചനം 17-ാം അധ്യായത്തിൽ ദമശക്കിന്റെയും എഫ്രയീമിന്റെയും കഷ്ടത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ സിറിയയുടെയും ഇസ്രായേലിന്റെയും ഭാരത്തെക്കുറിച്ചാണ് പറയുന്നത്. യഹൂദദേശത്തിനെതിരായി ഇസ്രായേലും സിറിയയും പലപ്പോഴും കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട്. സിറിയയും ഇസ്രായേലും തമ്മിലുള്ള കൂട്ടുകെട്ട് മൂലം സിറിയയുടെ മേൽ വരുവാനിരിക്കുന്ന ന്യായവിധിയിൽ ഇസ്രായേലും പങ്കാളികളായിരിക്കുന്നു. കുറ്റത്തിൽ കൂട്ടാളികളെങ്കിൽ ശിക്ഷയിലും കൂട്ടാളികൾ എന്നത്രേ അർത്ഥം. നമുക്ക് യെശയ്യാപ്രവചനം 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇനിയൊന്ന് വായിക്കാം. ദമശേക്കിനെ കുറിച്ചുള്ള പ്രവാചകം, ഇതാ ദമശേക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അത് ശൂന്യകൂമ്പാരമായിത്തീരും. അത് ശൂന്യകൂമ്പാരമായിത്തീരും എന്ന് പറഞ്ഞിരിക്കുന്നത് നിവൃത്തിയായിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. കാരണം ഇന്നത്തെ ദമസ്കോസ് പട്ടണം പഴയ നഗരം തന്നെ എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രവചനങ്ങൾക്കെല്ലാം പ്രാദേശികവും സമകാലികവുമായ ഒരു നിവൃത്തി ഉള്ളതുപോലെ തന്നെ വിദൂര ഭാവിയിലും ഒരു നിവൃത്തിയുണ്ട് എന്നോർക്കണം. ഈ പ്രവചനത്തെക്കുറിച്ച് 2 തരത്തിലുള്ള വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഇന്നത്തെ ദമസ്കോസ് പട്ടണം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നശിപ്പിക്കപ്പെട്ട ഒരു പട്ടണത്തിന്റെ പല അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് പഴയ ദമസ്കോസിന്റെ അവശിഷ്ടങ്ങളായിരിക്കാം. ദമസ്കോസ് പട്ടണം നശിപ്പിക്കപ്പെട്ടപ്പോൾ മറ്റൊരു സ്ഥാനത്ത് വീണ്ടും പണിയപ്പെട്ടതാകാൻ ഇടയുണ്ട്. എന്നാൽ യെരുശലേമിനെ പോലെ മറ്റ് ചില പട്ടണങ്ങൾ അവയുടെ സ്ഥാനത്തിനുള്ള പ്രാധാന്യം നിമിത്തം പഴയ സ്ഥാനത്ത് തന്നെയാണ് പണിയപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ ഭൂഗർഭ ഗവേഷകന്മാർ ഈ കാര്യത്തിൽ ഉറച്ച ഒരു നിഗമനത്തിലെത്തുന്നത് വരെ പ്രശ്നം നമുക്ക് അവർക്ക് വിട്ടുകൊടുക്കാം. രണ്ടാമതായി, ചരിത്രത്തിലെ തുടർച്ചയായുള്ള യുദ്ധങ്ങളെ ദമസ്കോസ് പട്ടണം അതിജീവിച്ചിട്ട് സ്ഥാനമാറ്റം വന്നിട്ടുണ്ടെങ്കിലും അതൊരിക്കലും ഒരു പട്ടണമല്ലാത്ത വിധം നശിപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരുപക്ഷേ ലോകത്തിലെ ഏറ്റവും പുരാതന പട്ടണം ഇത് തന്നെയായിരിക്കാം. ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും അത് ഇന്ന് വരെ അതിജീവിച്ചു. പ്രത്യേകിച്ചും പട്ടാളത്തിന്റെ മാർച്ച് പലവട്ടം കണ്ടിട്ടുള്ള ഒരു ദേശത്ത് ഈ പട്ടണം ഇന്ന് വരെയും നിലനിൽക്കുന്നു. എത്ര പ്രാവശ്യം യുദ്ധം നടന്നതായ ഈ പ്രദേശം അവർ നിലനിൽക്കുന്നത് തന്നെ ആശ്ചര്യമാകുന്നു. എന്നാൽ മഹാപീഡന കാലത്ത് ഈ പട്ടണം അതിനെ അതിജീവിക്കുകയില്ല. യെശയ്യാവ് ഇവിടെ പറയുന്നത് പോലെ ഈ പട്ടണം നശിപ്പിക്കപ്പെടും. അത് ഒരു പട്ടണം എന്ന നിലയിൽ നിലനിൽക്കുകയില്ല. അത് ശൂന്യ കൂമ്പാരമായിത്തീരും. യെശയ്യാവ് ഇവിടെ നൽകിയിരിക്കുന്ന പ്രവചനം ശരിയാവുന്നു എന്നത്രേ ഈ 2 വിശദീകരണങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയും 17-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നോക്കിക്കാട്ടെ. അരോവർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു. അവ ആട്ടിൻകൂട്ടങ്ങൾക്ക് ആയിരിക്കും. ആരും പേടിപ്പിക്കാതെ അവ അവിടെ മേഞ്ഞുകിടക്കും. ദമസ്കോസിലുള്ള അതിന്റെ പ്രാന്തപ്രദേശങ്ങളാണ് അരോവർ പട്ടണങ്ങൾ. ഈ പ്രദേശങ്ങൾ മുഴുവൻ നശിപ്പിക്കപ്പെടും. മുമ്പ് ഒരുപക്ഷെ ഇത് സംഭവിച്ചിരിക്കാം. എന്നാൽ വീണ്ടും അത് സംഭവിക്കുവാൻ പോകുന്നു എന്നാണ് പ്രവാചകൻ പറയുന്നത്. 3-ാം വാക്യത്തിൽ, എഫ്രീമിൽ കോട്ടയും ദമശേക്കിൽ രാജത്വവും ഇല്ലാതെയാകും. ആരാമിൽ ശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. വടക്കേ ദേശമായ ഇസ്രായേൽ തങ്ങൾക്ക് ദമസ്കോസുമായുള്ള കൂട്ടുകെട്ട് മൂലം അവരുടെ ഭാരത്തിൽ അഥവാ കഷ്ടത്തിൽ ശിക്ഷയിൽ അഥവാ അവർ അനുഭവിക്കുവാൻ പോകുന്ന ന്യായവിധിയിൽ പങ്കാളികളായിത്തീരുന്നു എന്നത്ര ഇവിടെ പറയുന്നത്. 10-ാം വാക്യം നോക്കിക്കാട്ട്, നിന്റെ രക്ഷയുടെ ദൈവത്തെ നീ മറന്ന് നിന്റെ ബലമുള്ള പാറയെ ഓർക്കാതെയിരിക്കൊണ്ട് നീ മനോഹരമായ തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിൽ അന്യദേശത്തു നിന്നുള്ള വള്ളികളെ നടുന്നു. വടക്കേ ദേശമായ ഇസ്രായേലിനോടാണ് യെശയ്യാവ് ഇവിടെ പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അക്ഷരികമായി നിവൃത്തിയായി. ലെബാനോനിലെ വനങ്ങൾ മാറ്റപ്പെട്ടു, എന്നാൽ ഇന്ന് ആ ദേശത്ത് വളരെയധികം മരങ്ങൾ നട്ടുവളർത്തുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഒലിവുമല മരങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. എന്നാൽ തുർക്കികൾ ഫലസ്തീൻ പിടിച്ചപ്പോൾ അവർ ദേശത്തെ പച്ചവൃക്ഷങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഇന്ന് ഇസ്രായേൽ ദേശത്ത് മരങ്ങൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് കൂശിലെ നദികൾക്കപ്പുറത്തുള്ള ദേശത്തിന്റെ ഭാരത്തെക്കുറിച്ച് ചിന്തിക്കാം, അവർക്കുണ്ടായ കഷ്ടത്തെക്കുറിച്ച്. 18-ാം അധ്യായത്തിൽ കൂശിലെ നദികൾക്കപ്പുറത്തുള്ള ദേശത്തിന്റെ ഭാരത്തെക്കുറിച്ചാണ് പറയുന്നത്. യെശയ്യാവ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകമായി ഏത് ദേശത്തെക്കുറിച്ചാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് പലവിധ വ്യാഖ്യാനങ്ങളുണ്ട്. ചിലർ ചിന്തിക്കുന്നത് മിസ്രൈമിനെ കുറിച്ചാണ് യെശയ്യാവ് ഇവിടെ പറയുന്നത് എന്നത്രേ. പക്ഷേ ഇവിടെ നൽകിയിരിക്കുന്ന വിശദീകരണം ആ ദേശത്തിന് യോജിക്കുന്നതാകുന്നില്ല എന്ന് നമുക്കറിയാം. കൂടാതെ അടുത്ത അധ്യായത്തിലെ വിഷയം മിസ്രൈമാകുന്നതായാലും അതുകൊണ്ട് ഇവിടെ അത് പറയണം എന്നില്ല. വ്യക്തമായി പറയുവാൻ കഴിവില്ലെങ്കിലും തിരുവചനത്തിലെ വിശദീകരണം എത്യോപ്യ ദേശത്തിന് അനുയോജ്യമായിരിക്കുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ആഫ്രിക്കയിലെ എത്യോപ്യ അഥവാ കൂശ് ആ ദേശത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൂശിലെ നദികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നൈൽ നദിയെക്കുറിച്ചാണ്. ലോകത്തിന്റെ ശ്രദ്ധയെ എത്യോപ്യയിലേക്ക് ദൈവം ക്ഷണിക്കുന്നതിന് 18-ാം അധ്യായത്തിൽ നാം കാണുന്ന വാക്യങ്ങൾ അത് സൂചിപ്പിക്കുന്നു. 18-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ, അയ്യോ, കൂശിലെ നദികൾക്കരികെ ചിറക് കിറുകിറുക്കുന്നതും കടൽ വഴിയായി വെള്ളത്തിന്മേൽ ഞാങ്ങണ കൊണ്ടുള്ള തോണികളിൽ ദൂതന്മാരെ അയക്കുന്നതുമായ ദേശമേ. ചിറക് കിറുകിറുക്കുന്നതും, ഇത് വളരെ ശ്രദ്ധേയമായ വേറൊരു കാര്യമാണ്. എത്യോപ്യ പക്ഷികൾക്ക് അറിയപ്പെട്ട ഒരു ദേശമാകുന്നു. ചിറകുകളുടെ ദേശമെന്നാണ് അതിനെ വിളിച്ചിരുന്നത്. ശീകരദൂതന്മാരെ, നിങ്ങൾ ദീർഘകായകന്മാരും മൃദുചർമ്മികളുമായ ജാതികളുടെ അടുക്കൽ ആരംഭം മുതൽ ഇന്ന് വരെ ഭയങ്കരമായിരിക്കുന്ന ജാതികളുടെ അടുക്കൽ അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതികളുടെ അടുക്കൽ തന്നെ ചെല്ലുവിനെന്ന് 2-ാം വാക്യത്തിൽ നാം കാണുന്നു. ഞാൻ പറയുന്നത് കേൾക്കുക, എന്നെ ശ്രദ്ധിക്കുക എന്നത്ര ദൈവം പറയുന്നത്. 3 മുതലുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ, ഭൂതലത്തിലെ സർവ്വനിവാസികളും ഭൂമിയിൽ പാർക്കുന്നവരും ആയുള്ളവരെ, പർവ്വതത്തിന്മേൽ കൊടിയുയർത്തുമ്പോൾ നിങ്ങൾ നോക്കുവീൻ, കാഹളമൂതുമ്പോൾ കേൾപ്പീൻ. യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു, വെയിൽ തെളിഞ്ഞു മൂക്കുമ്പോൾ, കൊയ്ത്തുകാലത്തെ ഉഷ്ണത്തിൽ മേഘം മഞ്ഞു പൊഴിക്കുമ്പോൾ ഞാൻ എന്റെ നിവാസത്തിൽ സ്വസ്ഥമായി നോക്കിക്കൊണ്ടിരിക്കും. കൊയ്ത്തിനു മുമ്പേ മുട്ടിട്ട് കഴിഞ്ഞു, പൂ പൊഴിഞ്ഞ് മുന്തിരിങ്ങ മൂക്കുമ്പോൾ അവൻ അരിവാൾ കൊണ്ട് വള്ളി മുറിച്ച് ചില്ലി ചെത്തിക്കളയും. അതൊക്കെയും മലയിലെ കഴുകിനും ഭൂമിയിലെ മൃഗത്തിനും ഇട്ടുകളയും. കഴുക് അതുകൊണ്ട് വേനൽ കഴിക്കും, ഭൂമിയിലെ സകല മൃഗവും അതുകൊണ്ട് വർഷം കഴിക്കും. 7-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, ആ കാലത്ത് ദീർഘകായകന്മാരും മൃദുചർമ്മികളുമായ ജാതി ആരംഭം മുതൽ ഇന്ന് വരെ ഭയങ്കരമായിരിക്കുന്ന ജാതി, അളക്കുന്നതും ചവിട്ടിക്കളയുന്നതും നദികൾ ദേശത്തെ വിഭാഗിക്കുന്നതുമായ ജാതി തന്നെ സൈന്യങ്ങളുടെ യഹോവയുടെ നാമമുള്ള സ്ഥലമായ സിയോൻ പർവ്വതത്തിലേക്ക് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് തിരുമുൽ കാഴ്ച കൊണ്ടുവരും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കൊടി പിന്നീട് ദേവാലയത്തിലേക്ക് മാറ്റപ്പെട്ട സമാഗമന കൂടാരത്തിലെ നിയമപ്പെട്ടകമാകുന്നു എന്ന് അനേകർ വിശ്വസിക്കുന്നു. ബാബേൽ പ്രവാസകാലത്ത് അത് അപ്രത്യക്ഷമായി. എന്നാൽ അന്ന് സമാഗമന കൂടാരം എത്യോപ്യയിലേക്കാണ് കൊണ്ടുപോയതെന്ന് ഒരു പാരമ്പര്യം പറയുന്നുണ്ട്. ഏതായാലും ആ ദേശത്ത് നിന്ന് ഒരു കൊടി ഉയരും എന്നത്ര നാം വായിച്ചത്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കുന്ന സമയത്തെയാണ് 7-ാം വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എത്യോപ്യക്കാർ അന്ന് ആരാധനയ്ക്കായി വീണ്ടും യെരുശലേമിലേക്ക് പോകുന്നതാണ്. അവർക്കെതിരായി ന്യായവിധി പറഞ്ഞിട്ടില്ല. സങ്കീർത്തനം 87:4 എത്യോപ്യക്കാരൻ പറയുന്നത് താനും യെരുശലേമിൽ ജനിച്ചു എന്നാണ്. എത്യോപ്യയെക്കുറിച്ച് മനോഹരമായ കാര്യങ്ങൾ അത്ര ദൈവത്തിന് പറയുവാനുള്ളത്. സിയോൻ പർവ്വതത്തിലേക്ക് സൈന്യങ്ങളുടെ യഹോവയ്ക്ക് തിരുമുൽ കാഴ്ച കൊണ്ടുവരുമെന്ന്. എപ്പോഴാണിത് സംഭവിക്കുക? ദൈവത്തിന്റെ സഭ ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുകയും ഭൂമിയിൽ വരുവാൻ പോകുന്ന മഹാപീഡനത്തിൽ നിന്ന് ഇസ്രായേൽ ശേഷിപ്പ് മശിഹായുടെ ഭരണത്തിന് കീഴിൽ വരികയും ചെയ്യുമ്പോൾ ഇത് സംഭവിക്കും. ലോകം മുഴുവൻ മശിഹായുടെ ഭരണത്തിന് കീഴിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആർക്കും നീക്കുവാൻ സാധിക്കുന്നതായ ഒരു ക്രമമല്ല. ദൈവം ലോകത്തിനു വേണ്ടി വെച്ചിരിക്കുന്നതായ യഥാർത്ഥ ക്രമം അതത്രേ. ദൈവവചനം വളരെ കൃത്യമായി പറയുന്നു, ആ ഭരണത്തിന് കീഴിൽ വരുമ്പോൾ മാത്രമേ ലോകത്തിൽ യഥാർത്ഥ സമാധാനമുണ്ടാകൂ. എല്ലാ മനുഷ്യരെയും അതിലേക്കാണ് ദൈവം ക്ഷണിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, അപ്രകാരം കർത്താവായ യേശുക്രിസ്തുവിങ്കൽ താങ്കളുടെ ജീവിതത്തെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ?